2024 നവംബർ 20 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിൻ്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. മാറിക്കളിക്കുന്ന മഴ. സി വിമൽകുമാർ എഴുതുന്നു, മനസ്സിലേക്ക് പെയ്തിറങ്ങുന്ന രസകരമായ ഒരനുഭവമാണ് മഴ. ഇടവപ്പാതിയും തുലാവർഷവും മാറി മാറി വന്ന് കേരളത്തെ കനിഞ്ഞനുഗ്രഹിച്ച കാലം ഇന്ന് പഴയൊരോർമ്മ മാത്രമാണ്. സവിശേഷമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും കൊണ്ട് സമ്പന്നമായ കേരളത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഉണ്ടാകുന്ന അതിതീവ്ര കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് കാലാവസ്ഥ കൂടുതൽ അസ്ഥിരമാകുന്നുണ്ടെന്നാണ്. ഒന്നുകിൽ എല്ലാം തകർത്തെറിയുന്ന പേമാരി, അല്ലെങ്കിൽ അതികഠിനമായ ഉഷ്ണം. ചിങ്ങമാസം കഴിഞ്ഞെത്തുന്ന കന്നിയിൽ കടുത്ത വെയിലുണ്ടാകേണ്ട കന്നിവെറി ഇക്കുറി മഴയിൽ മുങ്ങിയ കാലാവസ്ഥയായിരുന്നു. വൃശ്ചികം പറഞ്ഞിട്ടും മഴയുടെ താണ്ഡവം തുടരുകയാണ്. വൃശ്ചികപ്പുലരിയിലെ കോടമഞ്ഞും തണുപ്പും ഇപ്പോൾ കണി കാണാനേയില്ല. ഈ കാലാവസ്ഥയിൽ പൂവണിയേണ്ട മാവും പ്ലാവും ഒക്കെ പൂക്കുന്ന ലക്ഷണം പോലും കാട്ടുന്നില്ല. മഴയുടെ രീതിയിൽ തന്നെയുണ്ട് പ്രകടമായ മാറ്റം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ കണ്ട് കുടയുമായി ഇറങ്ങി കുറച്ച് ചെല്ലുമ്പോൾ മഴയുടെ ലാഞ്ചനം പോലും കാണുന്നില്ല. മഴ എങ്ങനെ മാറിക്കളിക്കുകയാണ്. വർഷത്തിൽ 120 ദിവസം ലഭിച്ചിരുന്ന മഴയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. ചെറിയ പ്രദേശത്ത് പോലും തീവ്ര മഴ പെയ്യുന്നു. കാട്ടിൽ മാത്രമല്ല നാട്ടിലും മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. മേഘവിസ്ഫോടനം. സഖ്യപർവ്വതത്തിൻ്റെ സ്വാധീനവും വിശാലമായ സമുദ്ര സാമീപ്യവും കേരളത്തിൻ്റെ കാലാവസ്ഥയെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. ആഗോളതാപനത്തിൻ്റെ ഫലമായി അറബിക്കടലിൽ ദ്രുതഗതിയിൽ ചൂടാകുന്നതാണ് കേരളത്തിലെ മഴപെയ്ത്തിനെ മാറ്റിമറിക്കുന്നതെന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. മൺസൂൺ മഴയിലെ ആകമഴയുടെ അളവിൽ വലിയ മാറ്റമുണ്ടാകുന്നില്ലെങ്കിലും അതിൻ്റെ വിതരണത്തിൽ സാരമായ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. സാധാരണയായി കാലവർഷക്കാലത്ത് പശ്ചിമഘട്ടത്തിന് പടിഞ്ഞാറായി കാണപ്പെടുക ഉയരം കുറഞ്ഞ മേഘങ്ങളായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി 12 മുതൽ 14 വരെ കിലോമീറ്ററിൽ ഉയരം വരുന്ന കൂമ്പാരമേഘങ്ങളാണ് രൂപം കൊള്ളുന്നത്. ഇത്തരം മേഘങ്ങൾ ആ പ്രദേശത്ത് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ഭീമൻ ജലസംഭരണി പോലെ പ്രവർത്തിക്കാം. അവയിൽ നിന്ന് കുറഞ്ഞ സമയം കൊണ്ട് പെയ്യുന്ന കൂടിയ അളവിലുള്ള മഴ പ്രളയത്തിനും ഇടിമിന്നലിനുമൊക്കെ കാരണമാകാം. കടലിലെ താപവർദ്ധനയാണ് ഇതിനൊക്കെ സഹായിക്കുന്നത്. 2018ലും 2021ലുമൊക്കെ കേരളത്തിൽ പ്രളയ കാരണമായത് മേഘവിസ്ഫോടനം എന്നറിയപ്പെടുന്ന പ്രതിഭാസമാണ്. 1 മണിക്കൂറിൽ 10 സെന്റിമീറ്ററിലകം മഴ പെയ്താൽ മാത്രമാണ് കാലാവസ്ഥാ വകുപ്പ് അതിനെ മേഘവിസ്ഫോടനമായി കണക്കാക്കുന്നത്. കേരളത്തിൽ ഇത് അപൂർവമായിരുന്നെങ്കിലും 3 മണിക്കൂറിൽ 20 മുതൽ 25 വരെ സെന്റിമീറ്റർ മഴ അടുത്തിടെ കേരളത്തിൽ ലഭിച്ചു. 2 മണിക്കൂറിൽ 5 സെന്റിമീറ്റർ മുകളിൽ മഴ ലഭിച്ചതാണ് അടുത്ത കാലത്ത് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ കലാശിച്ചത്. കേരളത്തെ പോലെ കുത്തനെ ചെരുവുള്ള മലനിരകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാൻ 2 മണിക്കൂറിൽ 10 സെന്റിമീറ്റർ മഴ പെയ്താൽ മതി. ഒരു ദിവസം 24 സെന്റിമീറ്റർ മഴ ലഭിച്ചാൽ അത് അതിതീവ്ര മഴയിലേക്കും മിന്നൽ പ്രളയത്തിലേക്കും നയിക്കും. ഭൂവിനിയോഗത്തിൽ മാറ്റം. കരയിലെ ഭൂവിനിയോഗത്തിലുണ്ടാകുന്ന മാറ്റമാണ് ഇന്നത്തെ കാലാവസ്ഥാ മാറ്റത്തിന് പ്രധാന കാരണമായി ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. മഴയുടെ ദൈർഘ്യം നിർണ്ണയിക്കുന്നതിൽ ഭൂവിനിയോഗത്തിന് കാര്യമായ പങ്കുണ്ട്. കാലാവസ്ഥാ മാറ്റത്തിനും ഇത് വഴിതെളിക്കും. വനനശീകരണം, കുന്നുകൾ നികത്തൽ, പാടശേഖരങ്ങൾ നികത്തി, ഫ്ളാറ്റുകളും കെട്ടിടങ്ങളും നിർമ്മിക്കൽ, പരിസ്ഥിതിക്ക് ഇണങ്ങാത്ത വിധം കോൺക്രീറ്റ് വൽക്കരണം തുടങ്ങിയവയൊക്കെ ഭൂമിയും അന്തരീക്ഷവുമായുള്ള സന്തുലനത്തെ കാര്യമായി ബാധിച്ചു കഴിഞ്ഞു. 10 സെന്റ് പാടശേഖരത്തിന് 160,000 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. 1 ഹെക്ടർ കാടുണ്ടെങ്കിൽ അത് 32,000 ഹനയടി പ്രദേശത്തെ മഴ ഉൾക്കൊള്ളും. കാടും മലയും പുഴയും തോടും നദിയും ഒന്നും വേണ്ട. പക്ഷേ കൃത്യമായി മഴ ലഭിക്കണമെന്നാണ് മലയാളികളുടെ കാഴ്ചപ്പാട്. ഇതെങ്ങനെ ശരിയാകുമെന്നാണ് ജല പരിസ്ഥിതി മേഖലാ പ്രവർത്തകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ചോദിക്കുന്നത്. കാലാവസ്ഥാ മേഖലയുടെയും താളം തെറ്റി. കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയിലുണ്ടാക്കിയ തകർച്ച സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയും ഗുരുതരമായി ബാധിക്കുന്നതാണ്. 2018ലെ മഹാപ്രളയത്തിന് ശേഷം കാലവർഷത്തിലുണ്ടായ മാറ്റം കാർഷിക മേഖലയുടെ താളം തെറ്റിച്ചു. കോടികളുടെ നഷ്ടമാണ് കാർഷിക മേഖലയിൽ ഇതുണ്ടാക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ലഭിക്കേണ്ട മഴ കുറച്ച് വർഷങ്ങളായി ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ലഭിക്കുന്നത്. വേനൽ മഴയ്ക്ക് ശക്തി കൂടുകയും ചെയ്യുന്നു. സംസ്ഥാനത്ത് നെല്ലിൻ്റെയും മറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനത്തിൽ ഗണ്യമായ ഇടിവ് സംഭവിച്ചതായി സർക്കാർ ഏജൻസിയായ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് വിഭാഗം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. 2021-22 വർഷം സംസ്ഥാനത്തെ നെൽപ്പാടങ്ങളുടെ വിസ്തൃതിയുടെ മുൻവർഷത്തെ അപേക്ഷിച്ച് 4.54% കുറവുണ്ടായപ്പോൾ നെല്ലുൽപ്പാദനത്തിൽ 10.34% കുറവുണ്ടായി. നെല്ലിൻ്റെ ഉൽപ്പാദന ക്ഷമത ഹെക്ടറിന് 3,091 കിലോയിൽ നിന്ന് 2,827 ആയും കുറഞ്ഞു. നെല്ലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇടത്തരം കർഷകർ ഏറെ ആശ്രയിക്കുന്ന ഏത്തവാഴ കൃഷി ഉൽപ്പാദനത്തിൽ ഒരു വർഷം കൊണ്ട് 15.04% കുറവുണ്ടായി. വാഴക്കൃഷിയുടെ വിസ്തൃതിയിലും 3.11% കുറവുണ്ടായി. പച്ചക്കറി കൃഷിയിൽ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ നേരിയ വർധനമുണ്ടായെന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത. 1 വർഷം 20 ലക്ഷം ടൺ പച്ചക്കറിയാണ് കേരളത്തിന് വേണ്ടത്. ഇപ്പോഴും നല്ലൊരളവ് പച്ചക്കറിക്കായി തമിഴ്നാടിനെയും കർണാടകത്തെയും ആശ്രയിക്കേണ്ടി വരുന്നു. ഓണം പോലെയുള്ള വിശേഷ അവസരങ്ങളിലാണ് കൂടുതൽ പ്രകടമാകുന്നത്. ഇന്ന് കേരളത്തിലെ മിക്ക വീടുകളിൽ പോലും പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന മനോഭാവത്തിലേക്ക് ധാരാളം പേരെത്തിയത് ചെറിയ കാര്യമല്ല. അതേസമയം നെൽകൃഷിയുടെ കാര്യത്തിലാണ് കേരളം പഞ്ഞ സംസ്ഥാനമായി മാറുന്നത്. പാടശേഖരങ്ങളിലും നെൽവയലുകളും യാതൊരു മാനദണ്ഡവുമില്ലാതെ നികത്തിയതുമൂലം ഏതാനും ദശാബ്ദങ്ങൾക്കിടെ നെൽകൃഷി 900,000 ഹെക്ടറിൽ നിന്ന് 200,000 ഹെക്ടറിലേക്ക് കൂപ്പുകുത്തി. വേണം ഭൂസാക്ഷരത. പരിസ്ഥിതി സന്തുലനാവസ്ഥയെ ദുർബലമാക്കും വിധത്തിലുള്ള ഭൂവിനിയോഗത്തിൽ കാര്യമായ മാറ്റം അനിവാര്യമാണെന്ന സൂചനയാണ് കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഓരോ വർഷവും നിശ്ചിത സമയത്ത് ഭൂമിക്ക് അനുഗ്രഹമായി ചൊരിയുന്ന മഴവെള്ളത്തിന് ഇന്ന് ഒരു കുറവും വന്നിട്ടില്ല. നിരന്തരമായി ഉപയോഗിച്ചിട്ടും ഒരു കുറവും വരാത്ത ഒരേ ഒരു വസ്തു മഴവെള്ളം മാത്രമാണ്. എന്നിട്ടും ജലക്ഷാമത്തിന് കാരണമാകുന്നത് മനുഷ്യന്റെ തത്വദീക്ഷിതയില്ലാത്ത ഇടപെടലുകളാണ്. കാടുകളും തോടുകളും പാടങ്ങളും ചതുപ്പുകളും പോലുള്ള മഴവെള്ള സംഭരണികൾ മുഴുവൻ നശിപ്പിച്ച് കോൺക്രീറ്റ് കാടുകൾ തീർത്ത് ബാക്കിയുള്ളിടത്ത് മാലിന്യങ്ങൾ നിറച്ചതുമാണ് കുടിവെള്ളം മുട്ടിച്ചത്. ഭൂവിനിയോഗത്തിനും ഭൂപ്രകൃതിക്കും മണ്ണിന്റെ ഘടനയ്ക്കും ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾക്കും ഇതിൽ വലിയ പങ്കുണ്ട്. അതിനാൽ പുതിയ സാക്ഷരതയെക്കുറിച്ചുള്ള അവബോധം അനിവാര്യമാണെന്നാണ് കാലം തെളിയിക്കുന്നത്.